ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ പെൺ ചലാക്കറം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത ശ്രദ്ധയപ്പെട്ടു, അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. എന്നിരുന്നാലും അതിലേക്ക് പോകുന്നതിന് കടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്തിനാണ് ചർച്ചാ വിഷയം ആക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യുമോ, ഇതിനി ആരെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ആരെങ്കിലും ചെയ്യുന്നതിന് എന്തിനാണ് ഒരു ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് മൊത്തം ഇങ്ങനെ കരിവാരി തേക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ആമുഖമായിട്ടൊരു കാര്യം പറയുന്നു, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമായിക്കൊണ്ട് അല്ല ഞാൻ പറയുന്നത്, മെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആയാലും ശരി അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനാചാരങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, മതത്തിനകത്ത് അവർ കൊണ്ടു നടക്കുന്ന ജീർണതകൾ അത് മതത്തിനകത്തുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്തുക എന്ന് പറയുന്ന ഒരു നിലപാട് ഇതുവരെ നമ്മൾ ഒരു മതത്തിൽ നിന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ട ഒരു വിഷയമാണ്. മതങ്ങളുടെ ഏറ്റവും വലിയൊരു അവകാശവാദം എന്ന് പറയുന്നത് നമുക്കറിയാം, ഞങ്ങൾ നന്മയുടെ മൊത്തക്കച്ചവടക്കാരാണ്, ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാരാണ്, സമൂഹത്തിൽ നന്മ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഇത് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പോകുന്ന ആളുകളാണ്, ഇത് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി മൈക്ക് കെട്ടി ബാങ്ക് വിളി നടത്തുന്നത് പോലെയും അതുപോലെ മറ്റനേകം ശബ്ദമലിനീകരണം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ആളുകളുടെ വഴി തടഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് ആംബുലൻസിൽ റോഡിലൂടെ പോകേണ്ട ഒരു സമയമാണെങ്കിൽ പോലും അതിന് പോലും തടസ്സമാകുന്ന രീതിയിൽ നടു റോട്ടിൽ ഉത്സവങ്ങൾ നടത്തുന്ന കാര്യത്തിലായാലും ഒക്കെ മതങ്ങളാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്ന് പിന്തിരിയണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മതം ഇവിടുന്ന് അത്തരത്തിലൊരു നിലപാടെടുത്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അതിനൊരു നേർ സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പെൺ ചലാകർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഈ ഒരു വാർത്ത, അമേരിക്കയിലും പെൺകുട്ടികളുടെ ചേലാകർമ്മം, ഇന്ത്യൻ വംശജയായ ഡോക്ടർ കുടുങ്ങി എന്നുള്ളതാണ് വാർത്ത. അമേരിക്കയിലെ ആശുപത്രിയിൽ പെൺകുട്ടികളുടെ ചേലാകർമ്മം നിർവഹിച്ച കേസിൽ ഇന്ത്യൻ വംശജയായ ഡോക്ടർക്കെതിരെ വിചാരണ ആരംഭിച്ചു. ഷിയ വിഭാഗത്തിൽപ്പെട്ട ദാവൂദി ബോറ സമുദായക്കാരായ 9 കുട്ടികളുടെ ചേലാകർമ്മം നിർവഹിച്ചു എന്ന കേസിലാണ് ഡോക്ടർ ജുമാന നാഗർവാല എന്ന ഡോക്ടർ കുടുങ്ങിയത്. ഇതാണ് വാർത്ത. ഇത് കേട്ട് കഴിയുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക? ഇതിനെ നമുക്ക് ലാഘവത്തോടുകൂടി കാണാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് ലോകത്ത് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും UN നേതൃത്വത്തിലായാലും ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്, നമ്മളിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ആധുനിക വൈദ്യ വിദ്യാഭ്യാസം നേടിയ ഒരു ഡോക്ടർ ഇത്രയും പ്രാകൃതമായ ഒരു ചെയ്തി, ഇതുപോലെയുള്ള ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നൊക്കെ പറയുന്ന വളരെ കാടനായിട്ടുള്ള ഒരു ഗോത്ര ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെയ്തി അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കാണ് അത് വരുന്നത്. ഇതൊരു തിന്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസിക നില ഇവിടെ മതങ്ങൾക്കില്ല. അവർ മുന്നോട്ട് വെക്കുന്നത് നന്മയല്ല, അവർ മുന്നോട്ട് വെക്കുന്നത് അവരുടെ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെയുള്ള ചില നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നുള്ളത് നമുക്ക് ഇന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി തരികയാണ് ഇത്തരം ചെയ്തികൾ, ഇത്തരം കേസുകൾ. ഇവിടെ ഒരു പ്രധാനപ്പെട്ടൊരു വർഷം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, 2030 എന്നാണ് ആ വർഷം. കാരണം ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഏത് വിധേനയും അവസാനിപ്പിച്ച് അടങ്ങും എന്നുള്ള വാശിയിലാണ് ലോകാരോഗ്യ സംഘടനയും UN ഒക്കെ. കാരണം ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അനേകം കോടിക്കണക്കിന് സ്ത്രീകൾ പെൺകുട്ടികളാണ് ഇതിൻ്റെ ഇരകളായിക്കൊണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ടത് ഒരു വലിയൊരു ആവശ്യമായിട്ട് ഇന്ന് മുന്നിൽ നിൽക്കുകയാണ്. അത്രയും വലിയൊരു കുഴപ്പമായിട്ടാണ് ഇതിനെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് 2030 അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം ചേലാകർമ്മങ്ങളിൽ അത് 200 മില്യണോളം വരും. 200 മില്യൺ ചേലാകർമ്മങ്ങൾ നടക്കുന്നതിൽ 15 മില്യണും നടത്തിയിരിക്കുന്നത് അത് ഇതുപോലെയുള്ള ജുമാനയെ പോലെയുള്ള ഡോക്ടർമാരാണ് അത് നടത്തിയിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്. മെഡിക്കലൈസ്ഡ് ആയിട്ട് മെഡിക്കൽ പ്രൊസീജിയറായിട്ടാണ് അവരത് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും അത് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. അതൊരു ഡോക്ടർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആകാതെ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനിയാണ് ഇതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണ് ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും പുതിയതായിട്ടൊക്കെ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഗുണമാകാനും ഈ മതം വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള തിന്മകളാണ് മതത്തിനകത്തുള്ളത്, ദുരാചാരങ്ങളാണ് മതത്തിനകത്തുള്ളത്, ഇത്തരം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാനവിക വിരുദ്ധമായതും ഇതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് മതത്തിനകത്തുള്ളത് എന്നുള്ളത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഈ വിഷയം 2-3 നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇത്തരം വാർത്തകൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വിഷമാവസ്ഥ. ആവർത്തന വിരസത തോന്നുന്ന ആളുകൾ അത് ദയവായി ക്ഷമിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ഇത് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വിഷയം നിലവിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായൊരു ഡെഫിനേഷൻ WHO അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വായിക്കാം നിങ്ങൾക്ക്. ഓൾ പ്രൊസീജിയേഴ്സ് ഇൻവോൾവിംഗ് പാർഷ്യൽ ഓർ ടോട്ടൽ റിമൂവൽ ഓഫ് ദി എക്സ്റ്റേണൽ ഫീമെയിൽ ജെനിറ്റേലിയ ഓർ അതർ ഇഞ്ചുറി ടു ദ ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ് ഫോർ നോൺ മെഡിക്കൽ റീസൺസ്. മെഡിക്കൽ റീസണ് വേണ്ടിയിട്ടല്ലാതെ ഫീമെയിൽ ജെനൈറ്റൽ റീജിയൻ അതായത് അവരുടെ ലൈംഗിക അവയവവുമായി ബന്ധപ്പെട്ടുള്ള ആ ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള ഇഞ്ചുറികൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വൂൺസ് ഉണ്ടാക്കുന്നത് അതിൽ എന്തെങ്കിലും തിരിമറികൾ നടത്തുന്നത് അതിനെയാണ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് WHO നമുക്ക് തരുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ളതൊന്നുമല്ല നമ്മുടെ പരിഗണന. ഇത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു വാദവുമായിട്ട് ഇന്ന് ലോകം ഇതിനു വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ന് അവസാനിപ്പിക്കാം, 2030 എന്ന് പറയുന്ന ഒരു വർഷം അവിടെ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത് പോലെ അതുകൊണ്ടാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കണക്കുകൾ ഇതാണ്. ഇന്ന് ലോകത്ത് 200 മില്യൺ സ്ത്രീകൾ പെൺകുട്ടികൾ ഈ ഒരു ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അവർ വിധേയരായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് 30 അത് ഏറ്റവും കൂടുതൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. 30 ഡേറ്റയാണ് നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. 90 രാജ്യങ്ങളിൽ നിന്ന് ഇന്നും ഇത് നടക്കുന്നുണ്ട്. അതിൽ തന്നെ 30 ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. 5 മുന്നേ ഉള്ള കുട്ടികളിലാണ് ഇത് പലപ്പോഴും നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ആ പ്രായത്തിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ആ പ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം കാടത്തമാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ കാടത്തം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതിൽ കാണാം. ഇതിൽ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ വളരെ ഭീകരമായ ചിത്രങ്ങളുണ്ട്. അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പരിമിതികളുള്ളത് കൊണ്ട് ഞാനത് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്നാലും 4 ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇവിടെ നടക്കുന്നത്. അതിൽ 1 ക്ലിറ്ററക്ടമി എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം, ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന, നിങ്ങൾക്ക് ഈ ചിത്രമൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, ഈ പറയുന്ന ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നാലും ഞാൻ ഇതിനകത്ത് ജസ്റ്റ് പറയുകയാണ്, ആ സ്ത്രീകളുടെ ക്ലിറ്ററിസ് എന്ന് പറയുന്ന ഭാഗം അത് മുറിച്ചു കളയുക, അത് ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് മുറിച്ചു കളയുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ആദ്യത്തെ ഒരു ഒരു വകഭേദം. രണ്ടാമത്തേത് എക്സിഷൻ, ആ ഒരു ക്ലിറ്ററിസിനോടൊപ്പം അതിന് ചുറ്റുമുള്ള ചില ഭാഗങ്ങൾ കൂടി മുറിച്ച് കളയുന്നു. മൂന്നാമത്തേത് ഇൻഫിബുലേഷൻ എന്ന് പറയുന്നത്, അതായത് തുന്നിച്ചേർക്കുന്ന ഒരവസ്ഥ. മൂത്രം മെൻസ്ട്രേഷൻ്റെ സമയത്ത് ബ്ലഡ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ചെറിയ ദ്വാരം മാത്രം ഇട്ടുകൊണ്ട് ബാക്കി മുഴുവൻ തുന്നിച്ചേർക്കുക, ഇതാണ് അതിനകത്ത് നടക്കുന്നത്. ഇതേപോലെ മറ്റ് സിംബോളിക്കായിട്ട് ഇതിലേതെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്ന ഒരു നാലാമത്തെ വകഭേദം, പലതരത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനായിട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ വളരെ പ്രാകൃതമായ കാടൻ രീതി, ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു സാധനം, ഏറ്റവും പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന മനുഷ്യൻ്റെ രൂപം, അതിനകത്ത് ഒരു പുരുഷൻ്റെ ഒരു അറ്റവും സ്ത്രീക്ക് ഇതേപോലെ തുന്നി ചേർക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തുമാത്രം മണ്ടത്തരമാണ്, എന്തുമാത്രം പൊള്ളയായ ഒരു വാദമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്ന് അതെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, മതങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ചില വാദങ്ങളുണ്ട്, ഞങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, ഞങ്ങൾ ദൈവികമാണ് എന്നൊക്കെ പറയുന്നത്. ഈ ദൈവികതയുടെ പൊള്ളത്തരമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് വെളിച്ചത്ത് വരുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ മതങ്ങൾ മൊത്തത്തിൽ തൂത്തെറിയാൻ ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരു ചോദ്യം വരിക, അതായത് പുരുഷനുണ്ടല്ലോ ഇതേപോലെ ഒരു ജനിറ്റൽ മ്യൂട്ടിലേഷൻ, അവരുടെ ഫോർ സ്കിൻ അതല്ലെങ്കിൽ അതിൻ്റെ ആ തൊലി, പീനിസിൻ്റെ അറ്റത്തുള്ള തൊലി, അത് മുറിച്ച് കളയുന്നു. ഒരു കഷ്ണം ഒരു തൊലിയല്ലേ കളയുന്നത് എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഇതും ഒരു ജനറ്റൽ മ്യൂട്ടിലേഷൻ തന്നെയാണ് സ്ത്രീകളുടെ പുരുഷൻ്റെ കാര്യത്തിൽ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകളുടെ ജനറ്റൽ മ്യൂട്ടിലേഷൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പുരുഷൻ്റെ ജനറ്റൽ മ്യൂട്ടിലേഷൻ്റെ കാര്യം കൊണ്ടുവരുന്നത് സത്യത്തിൽ സ്ത്രീ ചേലാകർമ്മത്തിൻ്റെ ആ ഒരു ഭീകരതയെയും അതിൻ്റെ ആ ഒരു ക്രൂരതയെയും അതിൻ്റെ ആ ഒരു ഇത്രയും ഒരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്, ഇത്രയും പിന്തിരിപ്പനായ ഒരു സാധനമാണ് എന്നുള്ള ആ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് നമ്മൾ മോദിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഹിറ്റ്ലറെ കുറിച്ച് പറഞ്ഞാൽ ഹിറ്റ്ലർ സത്യത്തിൽ പാവത്താനായ പോലെ നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരിക. അത് സംഭവിക്കാൻ പാടില്ല. ഇവിടെ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അത് വളരെ ഭീകരമായൊരു കാര്യമാണ്, മനുഷ്യത്വരഹിതമാണ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഇതിൽ മെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ തൽക്കാലം നമ്മൾ മാറ്റിവെക്കുക, അത് ഇതേപോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഇതിനെ എതിർക്കുന്ന സമയത്ത് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു വാദമുണ്ട്, ഇതൊക്കെ പ്രാകൃതമായ ചില കാര്യങ്ങളാണ്, ഇതൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ല, അത് അന്ന് ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അങ്ങനെ പറയുന്ന ആളുകൾ മറന്നു പോവുകയാണ്, പുരുഷൻ്റെ ചേലാകർമ്മം ആഫ്രിക്കയിലുണ്ടായിരുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഒരു സാധനം മാത്രം ആഫ്രിക്കൻ ആവുകയും മറ്റത് മുഴുവൻ അറേബ്യൻ ആവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പൊള്ളയായ വെള്ളപൂശൽ ശ്രമങ്ങൾ, അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പുരുഷ ചേലാകർമ്മോ സ്ത്രീ ചേലാകർമ്മോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. പുരുഷ ചേലാകർമ്മം അത് ചെയ്തു കഴിഞ്ഞാലും അവൻ്റെ ഭാവി ജീവിതത്തിൽ അവന് കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് നടക്കാൻ ആ ഒരു ഒരു അവൻ്റെ ലൈംഗിക ജീവിതത്തിന് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും, അതായത് അവരുടെ ലൈംഗിക ജീവിതത്തിൽ ആസ്വാദനത്തിൽ വലിയ കുറവുണ്ടാവുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും, അതൊരു വലിയ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന പ്രശ്നമായിട്ട് ഒരിക്കലും മാറാറില്ല എന്നുള്ളതാണ്. ഒരു അനാവശ്യമായ കാര്യമാണ് എന്നുള്ളത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ. പക്ഷേ സ്ത്രീ ചേലാകർമ്മം അങ്ങനെയല്ല. അത് ചെയ്യുന്ന വേളയിലും അത് ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴും പിന്നീട് ജീവിതകാലം മുഴുവനും ഇതിൻ്റെ ദുരനുഭവങ്ങളുമായി ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുമായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് സ്ത്രീകൾക്കുണ്ടാവുന്നത്. ഇത് ചെയ്ത ഉടനെ തന്നെ അതിലുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഹെമറേജ്, ഇൻഫെക്ഷൻ, അതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ. അതിനെ തുടർന്ന് ഉണ്ടാവുന്ന കുറച്ചും കൂടി ദൂരം സമയം കൂടുതലെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് അവർക്കുണ്ടാവുന്ന ഗൈനക്കോളജിക്കലും അതേപോലെ മെൻസ്ട്രൽ പ്രശ്നങ്ങളും അതുപോലെ ഗർഭധാരണത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ, അതേപോലെ മൂത്രനാളിയിലും അതുപോലെ ഒക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ഇങ്ങനെ കിഡ്നിയിലെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ, ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ മാനസിക നില പോലും തെറ്റുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭീകരത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് സംസാരിക്കുന്ന സമയത്ത് പുരുഷ ചേലാകർമ്മം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതിനെ കൊച്ചാക്കാൻ പാടില്ല, ഇതിനെ ചെറുതാക്കി കാണാൻ പാടില്ല എന്നുള്ളത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യേണ്ട, ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഇത്തരം സ്ഥലങ്ങളിൽ ഇത് എവിടെയാണോ ഇത് നിലനിൽക്കുന്നത്, ഇത്തരം ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നിലനിൽക്കുന്നത്, അവിടെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളാണ് ഇതവിടെ ആളുകൾ അനുഷ്ഠിക്കുന്നതിന് അല്ലെങ്കിൽ ഇത് ആചരിക്കുന്നതിന് കാരണം പറയാറുള്ളത്. അതിലേറ്റവും പ്രധാനം അവിടുത്തെ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ചില കാരണങ്ങളാണ്. അത് ഇത് ചെയ്യാത്ത സ്ത്രീകൾ മോശക്കാരാണെന്നും അവർ നല്ല സ്ത്രീകളല്ല എന്നുമുള്ള ഒരു ധാരണ കൊണ്ടുവരികയും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഇണയെ കിട്ടാൻ പോലും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ അതിലൂടെ സംജാതമാകുന്നത്. അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധിത കർമ്മമായിട്ട് മാറുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നതാണ് ഹൈജീൻ, അല്ലെങ്കിൽ ഇത് വൃത്തിയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളത്. ഇത് ചെയ്ത സ്ത്രീകൾക്കാണ് കൂടുതൽ ആ ഭാഗങ്ങളിൽ ഭംഗി കൂടുതൽ, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ ഇതുപോലെയുള്ള വൃത്തി കൂടുതൽ എന്നൊക്കെയുള്ള ചില ധാരണകൾ, മുൻവിധികൾ, ഇത് വെച്ചുകൊണ്ടും ഇത്തരം ധാരണ ഉള്ളത് കൊണ്ടും പുരുഷനാൽ തന്നെ നിർബന്ധിക്കപ്പെടുന്നു, മറ്റ് സ്ത്രീകളാൽ നിർബന്ധിക്കപ്പെടുന്നു. ഇതേപോലെ മറ്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് മതം. മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില മാനദണ്ഡങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ, അതുപ്രകാരം ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിർബന്ധിത കർമ്മമായിട്ട് മാറുന്നു പലപ്പോഴും. അത് അതിനൊരു എക്സാമ്പിളാണ് ക്രിസ്ത്യാനിറ്റിയിലും ഇതുപോലെ ഇസ്ലാമിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ റീസൺസ്, അതുപോലെ സെക്ഷുവൽ ആയിട്ടുള്ള കാരണങ്ങൾ. ആ ഒരു കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിലും ഇതുണ്ടെങ്കിലേ അവർക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുന്നു എന്നുള്ള വിഷമം ആ ഒരു കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർക്കിത് ചെയ്യാൻ നിർബന്ധിത ആവുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അനേകം കാരണങ്ങൾ വെച്ചിട്ടാണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ഈ ചിത്രത്തിൽ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിലോ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല, ഇത് ലോകം മൊത്തം പടർന്നു കിടക്കുന്ന ഒരു സാധനമാണ്. 92 രാജ്യങ്ങളിൽ ഇത് വളരെയധികം കണ്ടുവരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം, അത് ഏറ്റവും കൂടുതൽ കാണുന്നത് അത് ആഫ്രിക്കൻ റീജിയൻ, അതായത് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയൻ, മീന റീജിയൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലാണ്. അതേപോലെ ഇന്തോനേഷ്യ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നു എന്ന് പറയുന്ന സ്ഥലം ആഫ്രിക്കയാണ്. അതിൽ തന്നെ നമുക്ക് കാണാം ഇതിൽ ഈജിപ്തും സുഡാനും എത്തിയോപ്യയും അതേപോലെ ഇറാഖും ഇങ്ങനെ ചില രാജ്യങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് അവിടെ നടക്കുന്നതായിട്ട് കാണാം. നമ്മളിത് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് ആഫ്രിക്കയിലും അവിടെയൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളത്. സ്ത്രീ ചേലാകർമ്മം നമ്മളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അടുത്ത് ഏറ്റവും ഒടുവിൽ ചർച്ചാ വിഷയമായത് ബിരിയാണി എന്ന് പറയുന്ന സിനിമ വന്ന സമയത്താണ്. സജിൻ ബാബു സംവിധാനം ചെയ്ത ആ ബിരിയാണി എന്ന് പറയുന്ന ഫിലിമിൽ ആ ഒരു കഥാപാത്രം ഇതുപോലെ ഇങ്ങനെ ഒരു സ്ത്രീ ചേലാകർമ്മം ചെയ്യാൻ അതിന് വിധിക്കപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളൊരു പരാമർശം വരികയും അത് വലിയ വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുകയും പല പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്ന ഇസ്ലാമിൻ്റെ വക്താക്കൾ അവർ വന്നിട്ട് അതൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് അത് കൈ കഴുകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സജിൻ ബാബു ഒന്ന് പറയുകയുണ്ടായി, ഇല്ല, ഞാൻ ഉൾപ്പെടുന്ന ജമാഅത്തിലടക്കം അതവിടെ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്നവിടെ പറയണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ഒരു തരത്തിൽ അതങ്ങനെ പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു, അതായത് ഇത് ഇവിടെ ഇല്ല, ഇത് നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് പണ്ടുണ്ടായിരുന്നു എന്നും ഇന്ന് അതിനോട് നമുക്ക് എതിർപ്പാണ് എന്നും പറയുന്നത് അതൊരു പുരോഗമനപരമായ നിലപാട് തന്നെയാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു സത്യസന്ധത കുറവുണ്ട്. അതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മളിത് ചർച്ചാ വിഷയമായത് 2017 കോഴിക്കോട് ഒളിച്ചും പാത്തും ഒക്കെ നടന്നിരുന്ന ഒരു ഒരു കർമ്മമായിരുന്നു ഇത്. ഒരു ക്ലിനിക്ക് കേന്ദ്രീകരിച്ച് അവിടുത്തെ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇതുപോലെ ആളുകൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു കൊടുത്തിരുന്ന ഒരു ക്ലിനിക്ക് കോഴിക്കോട് ജില്ലയിൽ. അത് അടച്ചു കൂട്ടുന്ന ഒരു അവസ്ഥയും മുസ്ലിം ലീഗ് അത് പോയി തല്ലി പൊളിക്കുന്ന ഒരു അവസ്ഥയും അടച്ചു കൂട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. തല്ലി പൊളിച്ചിട്ടില്ല, അടച്ചു പൂട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. 2017 അത് സംഭവിക്കുന്നത്. മാതൃഭൂമി പത്രത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചില കർമ്മത്തിന് പുരോഗമനവാദികളും ഇസ്ലാമിലെ ഈ വെള്ളപൂശൽ വിദ്വാൻമാരും വന്ന് ഇതിനെ തള്ളി പറഞ്ഞ സമയത്ത് അങ്ങനെയൊന്നും പറയണ്ട, ചില കർമ്മം സ്ത്രീകളുടേത് ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തിയവർ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളുകൾ, അതേപോലെ കുറിപ്പുകൾ എഴുതി കൊടുത്ത ആളുകൾ, ഇതൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഒരു കുറിപ്പ്, ഒരു ഇസ്ലാമിക പണ്ഡിതൻ എഴുതിയ കുറിപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണിത്. അതിലെഴുതിയിരിക്കുന്ന ചില വാചകങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിക്കാം. ഇത് എഴുതിയിരിക്കുന്ന അബൂബക്കർ സക്കാഫി അരീക്കോട് എന്ന് പറയുന്ന ഒരു വിഡ്ഢിതൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പണ്ഡിതൻ എന്നൊക്കെ വിളിക്കുന്ന പേര് നമ്മൾ മാറ്റുകയാണ്, വിഡ്ഢിതൻ എന്നാ ഇനി നമ്മൾ വിളിക്കുന്നുള്ളൂ. ഇതിൽ ചില വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാം. അതിൽ അവസാനത്തത്, വിമർശകർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ക്രൂര കൃത്യമൊന്നുമല്ല ഇസ്ലാം നിഷ്കർഷിക്കുന്ന ചില കർമ്മം. സ്ത്രീകളുടെ ഭഗസ്നികയുടെ വളരെ ചെറിയൊരു ഭാഗം നീക്കം ചെയ്യലാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ ചില കർമ്മം. അതും പ്രയാസമാകുന്ന ആരോഗ്യ സാഹചര്യമുള്ളവർ പ്രസ്തുത അവസ്ഥയിൽ ചേലാക്രമം ചെയ്യേണ്ടതുമില്ല, പിന്നീട് ആരോഗ്യാവസ്ഥയിൽ ചെയ്താൽ മതി. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഈ ഒരു വിഡ്ഢിതൻ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റാണ് ഈ കാണുന്നത്, അതിനകത്ത് നിങ്ങൾക്ക് പോയാൽ കാണാം. വായനാ ഗ്രൂപ്പ് .blogspot.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. അദ്ദേഹത്തിന് ആ വെബ്സൈറ്റിൽ കുറച്ച് വിസിറ്റേഴ്സിന് കിട്ടിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഇത്തരം കള്ളനാണയങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി വായിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതവിടെ ബോധ്യപ്പെടട്ടെ എന്ന് തന്നെയാണ്. അതേപോലെ മറ്റൊരു വിദ്വാൻ വിഡ്ഢിതൻ, ഇന്ന് ക്ലബ് ഹൗസിലൊക്കെ വലിയ ഇസ്ലാമിൻ്റെ രക്ഷകനായിട്ട് ചമഞ്ഞു നടക്കുന്ന ഒരാളാണ്, സാലിഹ് നിസാമി പുതുപൊന്നാനി. സാലിഹ് നിസാമി പുതുപൊന്നാനി എന്ന് പറയുന്ന ഒരു വിഡ്ഢിതൻ. ഇതേപോലെ ഇദ്ദേഹവും സ്ത്രീ സുന്നത്തും ശരീര പരിഷ്കാര ശ്രമങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ബ്ലോഗിൽ, വെബ്സൈറ്റിൽ എഴുതിയിരിക്കുകയാണ്. വലിയൊരു ആർട്ടിക്കിളാണ്, നീണ്ട ആർട്ടിക്കിളാണ്. അതിനകത്തും ഇതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാവുന്നതുണ്ട്. അതിൽ ഒരു പാരഗ്രാഫ് വായിക്കാം. സ്ത്രീകളിലെ സുന്നത്ത്, പ്രാകൃതം, ക്രൂരം ഇങ്ങനെ വിലയിരുത്തുന്നതിന് രണ്ടാലൊരു കാരണമുണ്ട്. ഒന്നുകിൽ ഇസ്ലാമിലെ സ്ത്രീ സുന്നത്ത് എങ്ങനെ ചെയ്യുന്നു എന്ന അറിവില്ലായ്മ, അതായത് പഠിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ള ആ ഒരു കാര്യം, അഥവാ മറ്റു ചിലർ ചെയ്യുന്നത് പോലെ ആയിരിക്കുമെന്ന മുൻധാരണ, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള വിരോധം, ഇസ്ലാമോഫോബിയ, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള ഒരു ദേഷ്യം, ഒരു അത്തരത്തിലുള്ള വിരോധം, മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പരിഷ്കാരം ചമയുന്ന ചിലരുടെ പ്രതിഷേധം വെറും പുരോഗമന നാട്യം അല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് ഈ വിഡ്ഢിതൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ഒന്ന് വായിക്കാം. ഇസ്ലാമിക നിയമങ്ങളെ അപരിഷ്കൃതവും ക്രൂരവുമായി വക്രീകരിക്കുന്ന തൽപര കക്ഷികളുടെ കൂടെ നിന്ന് മതനിയമങ്ങളെ പരിഹസിക്കാനും ചോദ്യം ചെയ്യാനും ഇറങ്ങുന്ന നപുംസകങ്ങളുണ്ട്. നപുംസകങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല, അതുപോലും അറിയാത്തൊരു മഹാനാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു നികൃഷ്ട ജീവി പോലെ തന്നെയാണ്. കാരണം ട്രാൻസ്ജെൻഡേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാറ്റഗറിയൊന്നും മനുഷ്യന്മാരായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല ഇസ്ലാമിൽ. അതുകൊണ്ട് അദ്ദേഹത്തിനത് ധൈര്യമായിട്ട് വിളിക്കാം. അതാണ് മതം പഠിപ്പിക്കുന്ന ധാർമ്മികത. അവരോട് പറയാനുള്ളത് ഇത്ര മാത്രം, നിങ്ങളുടെ മാർക്കം കഴിച്ചത് അന്ന് നേരാവണ്ണം ആയിട്ടില്ല. ഒരിക്കൽ കൂടി പൊന്നാനിയിൽ വന്ന് ആ കൃത്യം നിർവഹിക്കുക. അതായത് മുസ്ലിങ്ങളായിക്കൊണ്ട് നിന്നുകൊണ്ട് ഈ സ്ത്രീ ജലാകർമ്മത്തെ വിമർശിക്കുന്ന മുസ്ലിങ്ങളോടുള്ള ഒരു താക്കീതാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ല, നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇത് സമ്മതിക്കുമായിരുന്നു, ഇതിനെ അനുകൂലിക്കുമായിരുന്നു. നിങ്ങൾ ഇതിനെ എതിർക്കുന്നു, നിങ്ങൾ നടിക്കുന്നത്, നിങ്ങളിവിടെ ചെയ്യുന്നത് ഒരു പുരോഗമന നാട്യമാണ്. ഇത് നിങ്ങൾ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മതത്തെ തള്ളി പറയുകയാണ്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി പൊന്നാനി പോയിട്ട് ഒന്നും കൂടി സുനെ ഒന്ന് കട്ട് ചെയ്യണം. ഇതാണ് അദ്ദേഹം പറയുന്ന ഉപദേശം, ഇതാണ് അദ്ദേഹത്തിൻ്റെ താക്കീത്. ഇതാണ് യഥാർത്ഥ മുസ്ലിം, ഇതാണ് ഇസ്ലാമിസ്റ്റ്, ഇതാണ് ജിഹാദി, ഇതാണ് താലിബാനിസ്റ്റ്. ഇതേപോലെയുള്ള ആളുകളാണ് ഇന്ന് ക്ലബ് ഹൗസിലൊക്കെ നടന്നിട്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി എക്സ് മുസ്ലിംസിൻ്റെ അടുത്തും, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഇസ്ലാം മത വിമർശകരടുത്തൊക്കെ വന്ന് നിന്ന് ഘോരഘോരം പ്രസംഗിച്ച് നമ്മളൊക്കെ ഇസ്ലാമോഫോബിയ വളർത്തുന്ന ആളുകളാണെന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വിഡിത്തങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇതെല്ലാം നമ്മൾ അംഗീകരിക്കണം, ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പിന്നെ അവരോട് പറയാനുള്ളത്? ഇതേപോലെയുള്ള വിഡ്ഢിതന്മാരാണ് സത്യത്തിൽ ഇസ്ലാമിനെ ഇവിടെ ഡിമണൈസ് ചെയ്യുന്നത്, അവിടെ ഇവിടെ ഒരു ഭീതി ജനിപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ ചിത്രീകരണം കൊടുക്കുന്നത് ഇതുപോലെയുള്ള വിഡ്ഢിതന്മാരാണ്. ഇത് ഇനിയെങ്കിലും വിശ്വാസികൾ തിരിച്ചറിയുക. ഇദ്ദേഹം ആ ആർട്ടിക്കിളിൽ, അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് നമ്മളവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി വായിക്കാവുന്നതാണ്. ഇതാണ് സാലിഹ് നിസാമി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കിത് കാണാം, സ്ത്രീ സുന്നത്തും ശരീരപരിഷ്കാര ശ്രമങ്ങളും എന്നുള്ളത്. ഇതിൽ അദ്ദേഹം ഒരുപാട് തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തെളിവ് ഇസ്ലാമിൽ ഇതുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളുകളോ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് വിഷമം. ഞാൻ പറയുന്നില്ല, നമ്മൾ ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ അതിനുള്ള കാരണങ്ങൾ വളരെ വിശദമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി റെഫർ ചെയ്യാം, അത് വായിക്കാം. ഒന്നാമത്തെ തെളിവ് അതിൻ്റെ വിശദീകരണം, രണ്ടാമത്തെ അതിൻ്റെ ഹദീസും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്ത് പോയിട്ടുണ്ട്. മൂന്ന് തെളിവ്, നാലാമത്തെ തെളിവ്, ഇതെല്ലാം അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. 2017 28 ഓഗസ്റ്റ് 28 എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണിത്. ഇത് നിങ്ങൾക്ക് പോയി വായിക്കാം. ഇനി ഇതിൽ ഇവരെല്ലാം പിന്തുടരുന്നതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയൊരു കിതാബാണ് ഈ പറയുന്ന ഫത്വുൽ മുഈൻ എന്ന് പറയുന്ന ഈ കിതാബ്. ഇവിടുത്തെ പ്രബലരായ സുന്നി മതവിഭാഗത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ അവർ എല്ലാ കാര്യങ്ങൾക്കും പിന്തുടരുന്ന ഒരു വലിയൊരു ഒരു കിതാബാണിത്. പ്രസിദ്ധമാണ് ഇപ്പോൾ. ഇപ്പോൾ ഈ സാധനം ആരും പൊക്കി എടുക്കാറില്ല. ക്ലബ് ഹൗസൊക്കെ വന്നതിന് ശേഷം ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണെന്നാണ് കേട്ടത്. എന്നാലും ഇതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് എന്താണ് ചേലാകർമ്മം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് നിർബന്ധമാകുന്നത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആ പറയുന്ന അതിൻ്റെ പേജ് നമ്പർ 607 ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതിൻ്റെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫത്വുൽ മുഈൻ എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വായിക്കാം. 607 പേജിൽ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി പറയുന്നതാണ്, ഇനി പോട്ടെ, അല്ലെങ്കിൽ ഈ പുതുപൊന്നാനി സാലിഹ് പുതുപൊന്നാനിയൊക്കെ വേഷം മാറി നടക്കുന്ന ഏതെങ്കിലും യുക്തിവാദിയാണെന്നോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇനി ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫത്വുൽ മുഈൻ എഴുതിയ ആൾ വരെ ഇനി യുക്തിവാദിയാണെന്ന് ചിലപ്പോൾ പണ്ട് പറഞ്ഞ് പുള്ളി പണ്ടേ യുക്തിവാദിയാണെന്നൊക്കെ ഇനി പറഞ്ഞേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. നിങ്ങൾക്ക് നേരിട്ട് ആരെങ്കിലും പറഞ്ഞത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഒരു യൂട്യൂബ് വീഡിയോ. ഞാനിതിവിടെ പ്ലേ ചെയ്യുന്നില്ല, വേറെ ഒന്നുകൊണ്ടല്ല. യൂട്യൂബിൽ മതപ്രഭാഷണം നടത്തുന്ന ആളുകളുടെ പ്രഭാഷണങ്ങൾ നമ്മൾ യൂട്യൂബിൽ കൊടുക്കാൻ പേടിയായിട്ടാണ്. ഒരു MM അക്ബറുടെ ഒരു പ്രഭാഷണം ഒന്ന് യൂട്യൂബിൽ കൊടുത്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവധി തീരുന്നതിന് മുന്നേ അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ തന്നെ പൂട്ടിപ്പോകും. അതുകൊണ്ട് തൽക്കാലം ഞാനത് കൊടുക്കുന്നില്ല. ഈ ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ ചേലാകർമ്മം ചെയ്യൽ അത് ദീനി വിരുദ്ധമല്ല, അതായത് ഇസ്ലാമിക വിരുദ്ധമല്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് സ്ഥാപിക്കുന്നുണ്ട് ഈ പറയുന്ന നവാസ് മന്നാനി എന്ന് പറയുന്ന ഇസ്ലാമിക വിഡ്ഢിതൻ. വളരെ ഭംഗിയായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് കേൾക്കാം. അതിപ്പോഴും അവിടെ ഉണ്ട്. 100,000+ പലം വ്യൂവേഴ്സ് ഉള്ള ഒരു 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 ആളാണ് ഈ പ്രഭാഷകനാണ് ഈ പറയുന്ന നവാസ് മന്നാനി എന്ന് പറയും. നിങ്ങൾക്ക് പോയിട്ട് കേൾക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ട്. നമ്മളായിട്ട് പുതിയതായിട്ടൊന്നും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസികൾക്ക് ഇസ്ലാം എക്സ് മുസ്ലിംസിൻ്റെ അടുത്തുനിന്നോ സ്വതന്ത്ര ഇന്ത്യക്കാരുടെ അടുത്തുനിന്നോ പഠിക്കേണ്ട ഒരു ഗതികേടും ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്നൊക്കെ പഠിക്കാം, ഞങ്ങളെവിടെ നിന്നൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കും അവിടെ പോയി പഠിക്കാം. അവസാനം ഇത് വലിച്ച് കുപ്പയിലേക്ക് എറിയുമ്പോൾ നമ്മളെ ശപിച്ചേക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, 2030 ആകുമ്പോഴേക്കും ഇത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അത് മുൻനിർത്തി ലോകം മുന്നോട്ട് പോകുന്നു. ഇന്ന് 2021 9 മാത്രമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആധുനിക വൈദ്യ പരിശീലനം ലഭിച്ച ഒരു വളരെ പുരോഗമന സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഇന്ന് അറസ്റ്റിലായ ഈ ഒരു ഡോക്ടറെ പോലെയൊക്കെയുള്ള ആളുകളിലൂടെ ഇത് വീണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു. അതിൻ്റെ ചില ചിത്രങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അയാൻ ഹിർസിയെ പോലെയുള്ള ആളുകൾ, അതേപോലെ പല പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് പറയേണ്ടി വരുന്നത് ഇത് വലിയൊരു വിഷയമാണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണെന്ന്. നമ്മുടെ നാട്ടിലുണ്ട് സഹിയോ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടായ്മ. നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ആയിഷ മാർക്ക് റൗസ് അവരുടെ ഒരു നേതൃത്വത്തിൽ അവർ ഒരു കൂട്ടായ്മ കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് നടത്തിയ ഒരു അന്വേഷണം, ഈ മാതൃഭൂമി വാർത്ത കൊണ്ടുവന്ന ആ ഒരു കാര്യം, അതിൽ അവർ വലിയ ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് നടന്ന ആ ചേലാകർമ്മം അവർ എക്സ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലും എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെ തടയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉഗാണ്ടയിലും ഉള്ള ഒരു ബോർഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം അവിടെ വളരെ കോമൺ ആണ്. കാരണം ഈ പ്രാക്ടീസ് അത് അവിടെ ഏറ്റവും കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെതിരെയുള്ള ക്യാമ്പയിനും വളരെ ശക്തിയായിട്ട് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി 9 വർഷമാണ് നമുക്ക് ബാക്കിയുള്ളത് 2030. അതിനിടയിൽ പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. സുഡാനിൽ നിന്ന് നമ്മൾ കേട്ടു ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷൻ അവിടെ ക്രിമിനലൈസ് ചെയ്തു, അത് ചെയ്തു കഴിഞ്ഞാൽ കേസാവും, ജയിലിൽ കടക്കേണ്ടി വരുമെന്നുള്ളത്. ഈജിപ്തിൽ നിന്ന് നമ്മൾ കേട്ടു ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ഈ ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷൻ നടക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളിൽ പകുതി പേരും ഇത് ചെയ്യപ്പെട്ടവരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. 30 വർഷം മുന്നേ 70% സ്ത്രീകൾ ചെയ്തിരുന്നിടത്തുനിന്ന് പകുതി പേരായിട്ട് അത് കുറഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ടാണ് അവർ കാണുന്നത്. അതിൻ്റെ അടുത്ത ഒരു ലെവൽ ഒരു ഒരു കാര്യം എന്നോണം അവർ ചെയ്തു വച്ചിരിക്കുന്നത്, ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷൻ നടത്തുന്ന ആളുകളെ 20 വർഷത്തേക്ക് ജയിൽ ശിക്ഷ കൊടുക്കുന്ന നിയമമാണ് അവരവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 2021 ജാനുവരിയിലെ ഒരു വാർത്തയാണ്. പറഞ്ഞു വരുമ്പോൾ ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ പോലും ഇപ്പോഴും 60%ത്തിലധികം ആളുകൾ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഇന്നും നമ്മളുടെ ഇടയിലുണ്ട്. ഈജിപ്തിലും അതേപോലെ സൊമാലിയയിലും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതാണ്. ഇങ്ങനെ പടിപടിയായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും ഒടുവിൽ യു നമുക്ക് തരുന്ന ഒരു വിഷമകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ കോവിഡ് കാരണം ഈ ഒരൊറ്റ കാലഘട്ടത്തിനുള്ളിൽ, ചെറിയ കാലഘട്ടത്തിനുള്ളിൽ 2 മില്യൺ സ്ത്രീകളെങ്കിലും കുട്ടികളെങ്കിലും ഇതിന് കൂടുതൽ വിധേയരാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. കോവിഡ് കാലം ഉണ്ടാക്കുന്ന മറ്റൊരു ദുരിതം, പട്ടിണിയും മറ്റ് വിഷമങ്ങൾക്കൊക്കെ അപ്പുറം ഉണ്ടാവുന്ന മറ്റൊരു ദുരിതമായിട്ട് മാറുകയാണ് ഈ പറയുന്ന ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. വളരെ പ്രാകൃതമായ ഒരു ചെയ്തിയാണ്. അതിൽ ഒരു തരത്തിലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതിനി ഒരു ഡോക്ടർ ചെയ്തെന്ന് പറഞ്ഞാലും അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ തന്നെയാണ്. ഇത് നിലനിൽക്കുന്നതിന് മതങ്ങൾ മാത്രമല്ല കാരണമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ മതങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ അറസ്റ്റിലായ ആ ഒരു ഡോക്ടറുടെ കാര്യത്തിലായ പോലും അവിടെയും കളിച്ചിരിക്കുന്നത് മതം തന്നെയാണ്, ഇസ്ലാം തന്നെയാണ് അവിടെ കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മതങ്ങളിലെ ഇത്തരം പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി, അത് മതത്തിനെ തന്നെ മാറ്റി നിർത്താനുള്ള കാരണമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഒന്ന് ആക്ട് ചെയ്യേണ്ട സമയമാണിത് എന്ന് തിരിച്ചറിയുക. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത്തരം ജീർണതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള ഒരു ഒരു ആഗ്രഹം മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മതം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്, അതിൽ ദൈവികമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഭാവി നമുക്കുണ്ടാകും. ഈ ലോകത്ത് ഇത്തരം ക്രൂരതകൾ നമുക്ക് അവസാനിക്കുന്നത് കാണാൻ കഴിയും. സതി നമുക്ക് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ മറ്റനേകം അനാചാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്, പുറത്തുള്ള മനുഷ്യൻ മതത്തിന് പുറത്തുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ സതി തെറ്റാണ് എന്ന് അത് അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ പ്രീസ്റ്റ്ഹുഡിന് തോന്നിയിട്ട് നമുക്ക് നാളെ മുതൽ അവസാനിപ്പിക്കാമെന്ന് തോന്നിയിട്ട് ഒരു സാധനം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷനും അങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ല. അതിന് പ്രബുദ്ധരായ ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, വിവരമുള്ള ആളുകൾ, ബോധമുള്ള ആളുകൾ, ഫ്രീ തിങ്കിങ് കാപ്പബിലിറ്റി ഉള്ള ആളുകൾ, അവർ മുന്നോട്ട് വരണം. അങ്ങനെ കൂട്ടായ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാമൂഹിക തിന്മകളെ നമുക്ക് തിരിച്ചറിഞ്ഞ്, മതങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ നിലനിൽക്കുന്ന ഇത്തരം കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു അന്ത്യം കാണാൻ നമുക്ക് കഴിയും. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത്ര നേരം ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.